اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون
ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞുകളയുന്നവരാകുന്നു. അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതുതായി ഏതൊരു ഉദ്ബോധനം അവർക്ക് വന്നെത്തിയാലും കളിയാക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اے رب ہمانم اللہ ستی وشواسികളെ സഹോദരന്മാരെ സഹോദരികളെ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ചും അതിനുശേഷം വരുന്ന പ്രധാന അടയാളമായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവിനെ സംബന്ധിച്ചും അതിനുശേഷം മസീഹു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മസീഹുദ്ദജ്ജാലിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എപ്രകാരമാണ് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് എന്നും അദ്ദേഹത്തെ കാണാൻ എങ്ങനെയിരിക്കുമെന്നും എപ്രകാരമാണ് അദ്ദേഹം ദജ്ജാലിനെ വധിച്ചു കളയുന്നത് എന്നും നാം മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഒരല്പം കാര്യങ്ങൾ കൂടി മസീഹു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരിക എന്നതോ അതേപോലെയുള്ള കാര്യങ്ങളോ അത് വിശ്വസിക്കൽ നിർബന്ധമല്ല. അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈമാൻ കാര്യങ്ങളിലൊന്നും അത് പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് നമുക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, അർക്കാനുൽ ഈമാനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല വഹിയിലൂടെ അവൻ്റെ ഏറ്റവും സത്യസന്ധനായ പ്രവാചകനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യത്തെ അത് വിശ്വസിക്കേണ്ടതില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ പാടില്ലാത്തതാകുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് അത് വിശ്വസിക്കേണ്ടതില്ല, എന്തായിരുന്നു അല്ലാഹു പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കാതിരിക്കാൻ അയാൾക്ക് തടസ്സമായത്? വിശ്വാസത്തിൻ്റെ ആധിക്യം കൊണ്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടായതാണോ? ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാനുണ്ട്, ഇതുകൂടി കഴിയില്ല എന്നതുകൊണ്ടാണോ? അതല്ല, തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്നതുകൊണ്ടാണോ? സമൂഹം പരിഹസിക്കും എന്ന് കരുതിയിട്ടാണോ? ഇങ്ങനെ പല ചിന്തകളും കൊണ്ടുമാണ് ആളുകൾ പലപ്പോഴും അതിനെ നിഷേധിക്കുന്നത്. അതൊരു അഖീദാപരമായ വിശ്വാസപരമായ പ്രശ്നമല്ല എന്നും അവർ ധരിക്കുന്നു. എന്നാൽ അറിയുക, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രഗത്ഭരായ ഉലമാക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യം വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഉസൂലു സുന്നഹ്, സുന്നത്തിൻ്റെ അടിസ്ഥാനം, അത് വിശദീകരിക്കുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, വൽ ഈമാൻ അന്നൽ മസീഹ ദജ്ജാൽ ഖാരിജുൻ മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ. വൽ ഈമാനു, ഈമാനിൽ പെട്ടതാണ്, അഖീദത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിലും അഖീദയിലും പെട്ടതാണ്, അന്നൽ മസീഹ ദജ്ജാൽ, തീർച്ചയായും മസീഹു ദജ്ജാൽ ഖാരിജുൻ, അവൻ പുറപ്പെട്ടു വരുമെന്ന്. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. വൽ അഹാദീസുല്ലതി ജാഅത് ഫീ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളിലും വിശ്വസിക്കുക എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. വൽ ഈമാനു ബി അന്ന ദാലിക കാഇനുൻ, അതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. അതേപോലെ വ അന്ന ഈസ ബ്ന മറിയം അലൈഹി സലാം, മറിയമിന്റെ മകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, യൻസിലു ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ, അദ്ദേഹം ഇറങ്ങി വരുമെന്നും ലുദ്ദിന്റെ കവാടത്തിൽ വച്ച് ദജ്ജാലിനെ വധിച്ചു കളയുമെന്നും വിശ്വസിക്കൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ പെട്ടതാണ്, അത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഉസൂലു സുന്ന എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അതിലെ 33-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ മഹാനായ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്ലിമിൻ്റെ ഷറഹിൽ ഖാദി ഇയാദിൻ്റെ ഒരു വാചകം റഹിമഹുമുള്ള ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല അൽ ഖാദി റഹിമഹുല്ലാഹു തആല, نزول عيسى عليه السلام وقتله الدجال حق وصحيح عند اهل السنه. عيسى عليه الصلاه والسلام ന്റെ ഇറക്കവും ദജ്ജാലിനെ വധിക്കലുമെല്ലാം അത് ഹഖാണ്, അത് സ്വഹീഹാണ്. عند اهل السنه, اهل السنهയുടെ അടുക്കൽ. للاحاديث الصحيحه في ذلك, സ്വഹീഹായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നത് കാരണത്താൽ. വലൈസ ഫിൽ ആഖ്ലി വലാ ഫിൽ ശറഇ മാ യുബ്തിലുഹു, അഖ്ലു കൊണ്ടും അതിനെ നിരാകരിക്കേണ്ടതില്ല, ശറഉ കൊണ്ടും നിരാകരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു കാര്യമേ അല്ല അത്. അതേപോലെ തന്നെ ശറഇൽ സ്ഥിരപ്പെട്ടതുമാണ്. അതുകൊണ്ട് ശറഇലോ ആഖ്ലിലോ അതിനെ നിരാകരിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഫവജബ ഇസ്ബാതുഹു, അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. വഅൻകറ ദാലിക ബഅദുൽ മുഅ്തസിലതി വൽ ജഹ്മിയ, എന്നാൽ ചില മുഅ്തസിലിയാക്കളും, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ വളരെ അപകടം നിറഞ്ഞ കക്ഷിയാണ് മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും. അങ്ങനെയുള്ള മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും പ്രമാണത്തേക്കാൾ കൂടുതൽ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളുമെല്ലാം ബുദ്ധി ഞങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഡ്ഢികളായ മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും, വമൻ വാഫഖഹും, അവരുടെ മൻഹജിനെ പിന്തുടരുന്ന ആളുകളുമാണ് യഥാർത്ഥത്തിൽ ഇതിനെ നിഷേധിക്കുന്നത്. വസഅമു അന്ന ഹാദിഹിൽ ഹദീസ മർദൂദ, ഇത്തരം ഹദീസുകളൊക്കെ മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടേണ്ടതല്ല എന്ന് വാദിക്കുന്നത് മുഅ്തസിലിയാക്കളെപ്പോലെ ജഹ്മിയാക്കളെപ്പോലെയുള്ള ആളുകളാണ്. അവരുടെ പാത പിന്തുടരരുത്, അത് അഹ്ലു സുന്നയുടെ പാതയല്ല എന്നും, അഹ്ലു സുന്ന ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ അംഗീകരിക്കുകയും ദജ്ജാലും അതേപോലെ തന്നെ ദജ്ജാലിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവുമെല്ലാം തന്നെ ഹഖാണ്, യാഥാർത്ഥ്യമാണ് എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി മഹാനായ ഇമാം ഖാദി ഇയാദ് റഹിമഹുള്ള രേഖപ്പെടുത്തിയത് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരും എന്നും ദജ്ജാലിനെ കൊന്നുകളയുമെന്നുമെല്ലാമുള്ള വിഷയത്തിൽ വിശ്വസിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത് മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിലുള്ള ഹിക്മത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം നമുക്കറിയാം, 124,000-ത്തിലധികം വരുന്ന അമ്പിയാക്കളും മുർസലീങ്ങളും ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈസാ നബി ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി വരുന്നത്? മറ്റു നബിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് വരുന്നു എന്ന ഒരു ചോദ്യം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതും അത് യഹൂദന്മാർക്കും ക്രൈസ്തവർക്കുമുള്ള ഒരു മറുപടിയായി കൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് എന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി, യഹൂദന്മാർ പറയുന്നത് എന്താണ്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ ഈസ ഇബ്ന മറിയമിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു, അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു നടക്കുന്ന ഒരു വലിയ നുണ, അത് നുണയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ് സഹായിക്കും. വമാ ഖതലൂഹു വമാ സലബൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ബർറഫഅഹുല്ലാഹു ഇലൈ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു നടക്കുന്ന ഒരു കള്ളത്തരം, അല്ലെങ്കിൽ അവർ ചെന്നുപെട്ടിട്ടുള്ള ചതിക്കുഴി, അതല്ലെങ്കിൽ അവർ പറഞ്ഞു നടക്കുന്ന കളവിലുള്ള അബദ്ധം, ഇത് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിരിച്ചുവരവ് സഹായകരമായി തീരും. അങ്ങനെ വലിയ ഒരു മതവിഭാഗത്തിന്റെ കളവ്, വേദക്കാരിൽപ്പെട്ട വലിയൊരു ജനപദത്തിന്റെ കളവ് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതവിടെ സംഭവിക്കും. അതേപോലെ തന്നെ അതേ നാണയത്തിൽ അത് മറ്റൊരു വിഭാഗത്തിന് കൂടി മറുപടിയാകും. ആരാണവർ? ക്രൈസ്തവരാണവർ. അവർ പറയുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിലേറിയിരിക്കുന്നു, ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ആ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടെല്ലാം അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുരിശു മരണത്തിലുള്ള വിശ്വാസം ക്രൈസ്തവതയുടെ അടിസ്ഥാന വിശ്വാസമാണ്. കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നവനെ ക്രൈസ്തവ മതവിഭാഗത്തിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിനെയും നിരാകരിച്ചുകൊണ്ട് അവർക്കുകൂടിയുള്ള മറുപടിയായിരിക്കും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ്. അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ് ഒരേ സമയം യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും മറുപടിയാവുകയും അവരുടെ ജൽപ്പനങ്ങൾ തെറ്റായിരുന്നു എന്ന് വേദക്കാർക്ക് തന്നെ ബോധ്യപ്പെടുകയും അവർ ഒന്നടങ്കം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂറത്തുൻ നിസായിലൂടെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹിക്മത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന്റെ മഹത്വം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ വചനത്തിൽ കാണാം, വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ, അതല്ലെങ്കിൽ അതിന് ആ സ്വഹാബത്തിനെ പിന്തുടർന്നു കൊണ്ടുവരുന്ന മുസ്ലിമീങ്ങളുടെ ഉപമ ഇൻജീലിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ ഉപമ? കസറഇൻ അഖറജ ശത്അഹു ഫആസറഹു ഫസ്തഗലല ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാഅ ലിയഗീദ ബിഹിമുൽ കുഫാർ. സത്യനിഷേധികൾക്ക് കോപമുണ്ടാക്കുന്ന രൂപത്തിൽ സത്യവിശ്വാസികളുടെ ആദർശപരമായും ഭൗതികപരമായുമുള്ള വളർച്ച, അതിനുള്ള ഉപമ ഇൻജീലിൽ പറയപ്പെട്ടിട്ടുള്ളത് ഒരു കാർഷിക വിളയോടാണ്. കർഷകർ നട്ടിട്ടുള്ള ഒരു കാർഷിക വിള, അത് അതിൻ്റെ കൂമ്പോള പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അത് അതിനെ ശക്തിപ്പെടുത്തി, അങ്ങനെ അത് കരുത്താർജിച്ചു. അങ്ങനെ അതിൻ്റെ തണ്ടിൽ ഉറച്ചു നിൽക്കുന്ന നല്ല ഒരു വൃക്ഷമായി, നല്ല ഒരു ചെടിയായി അത് വളർന്നു. ഇങ്ങനെ ഒരു വിത്തിൽ നിന്ന് പടിപടിയായി വളർന്ന് കരുത്തുള്ള ഒരു വൃക്ഷമായി, ഫലം നൽകുന്ന ഒരു ചെടിയായി മാറുന്നതുപോലെ വിശ്വാസികൾ ഈമാൻ സ്വീകരിച്ച്, ഈമാനാകുന്ന ചൈതന്യം സ്വീകരിച്ച്, പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരങ്ങളെല്ലാം സ്വീകരിച്ച് സമൂഹത്തിൽ തലയെടുപ്പോടുകൂടി തലയുയർത്തി നിൽക്കുന്ന മുസ്ലിം സമുദായം തീർച്ചയായും സത്യനിഷേധികൾക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും അവരെ കാണുമ്പോൾ, അവരുടെ നന്മ കാണുമ്പോൾ, അവരുടെ പുണ്യങ്ങൾ കാണുമ്പോൾ, അവരുടെ മഹത്വം കാണുമ്പോൾ അവർക്ക് അസൂയയും വെറുപ്പും അവരോട് തോന്നുമാറ് അത്രമാത്രം ഉന്നതമായ ആദർശവും സംസ്കാരവും സ്വഭാവവുമുള്ളവരായിരിക്കും യഥാർത്ഥ മുസ്ലിമീങ്ങളായ ആളുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരത്തെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത് സ്വഹാബികളാണ്. അവർ കഴിഞ്ഞാൽ പിന്നെ താബിയങ്ങൾ, അവർ കഴിഞ്ഞാൽ പിന്നെ തബഉത്താബിയങ്ങൾ, അവർ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മിൻഹജ്, അവരുടെ മിൻഹാജ് അല്ലെങ്കിൽ അവരുടെ മൻഹജ് പിൻപറ്റിയവരാരാണോ അവരെല്ലാവരും ഈ ഒരു ഉപമയുടെ പരിധിയിൽ വരുന്നതാണ്. ഇത് ഇഞ്ചീലിൽ അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഇഞ്ചീലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഉപമ അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ കൂടെ, അവരിൽപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ ഒരല്പകാലമെങ്കിലും കഴിയാൻ, അവരുടെ നേതാവായി മാറാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ക്രൈസ്തവർ അദ്ദേഹത്തിന്റെ അനുയായികളെന്നറിയപ്പെട്ട ആളുകൾ, അവരിൽ ഹവാരിയങ്ങൾ ഒഴികെ പിന്നീട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിന്റെ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കപ്പെട്ട ആ സമുദായം പിന്നീട് അദ്ദേഹത്തെ തന്നെ ആരാധിക്കുവാനും അദ്ദേഹത്തിനെതിരിൽ ആരോപണങ്ങൾ പറയുവാനും തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാനും അതിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പരിപൂർണമായും തെറ്റായ വിശ്വാസത്തിലേക്ക് ക്രൈസ്തവർ തെന്നി മാറുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച അതേ ആദർശം നിലനിൽക്കുന്നത് ആരിൽ മാത്രമായിരിക്കും? മുസ്ലിം ഉമ്മത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഞ്ചീലിലൂടെ അള്ളാഹു പോരിശ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉമ്മത്തിൻ്റെ കൂടെ താമസിക്കുവാനുള്ള ഒരു സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങനെ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുക എന്നതും അതിൽ ഉണ്ട്. മൂന്നാമത്തേത്, ഭൂമിയിൽ തന്നെ മറമാടപ്പെടുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നാണ്, അതിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും, വീണ്ടും അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോകും, മണ്ണിൽ നിന്ന് തന്നെ അവൻ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. ഇത് എല്ലാ മനുഷ്യർക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഉണ്ടാവണം. കാരണം അദ്ദേഹം ഇതുവരെ മരണപ്പെട്ടിട്ടില്ല, മറിച്ച് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹുവിലേക്ക് ഉയർത്തിയതാണ്. ആകാശലോകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശലോകത്ത് നിന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് സ്വാഭാവികമായ മരണം സംഭവിക്കുകയും ഭൂമിയിൽ തന്നെ മറമാടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെ മറമാടപ്പെട്ടവരാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ മറമാടപ്പെട്ടവരാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും അതിൽ നിന്ന് വ്യത്യസ്തമാവരുത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ട് ഇവിടെ തന്നെ മറമാടപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിലുള്ള മൂന്നാമത്തെ മറ്റൊരു തത്വം. അതേപോലെ തന്നെ നാലാമത്തെ തത്വം, ക്രൈസ്തവതയടക്കമുള്ള മുഴുവൻ മില്ലത്തുകളും മുഴുവൻ മതങ്ങളും തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വരവിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നഫസ്, അദ്ദേഹത്തിൻ്റെ ശ്വാസം, അത് തട്ടുമ്പോഴേക്ക് തന്നെ സത്യനിഷേധികളായ ആളുകളൊക്കെ മരണപ്പെടും. പിന്നീട് ഭൂമുഖത്ത് പൂർണ്ണമായും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭരണമാണുണ്ടാവുക. അദ്ദേഹം ഭരിക്കുന്നതാകട്ടെ ഇസ്ലാമിക ശരീഅത്തുമനുസരിച്ചായിരിക്കും. അപ്രകാരം ഭൂമുഖത്ത് കാണപ്പെടുന്ന മുഴുവൻ ദർശനങ്ങളും മതേതര ദർശനങ്ങളാകട്ടെ മതദർശനങ്ങളാകട്ടെ അതെല്ലാം തെറ്റായിരുന്നു എന്നും അതെല്ലാം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നും ആകാശലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു നൽകിയ മതം ഇസ്ലാം മാത്രമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വരവിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് എന്ന ആ പ്രഖ്യാപനത്തെ സാധൂകരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഇസ്ലാമായിരുന്നു സത്യമെന്ന് തെളിയിക്കുന്ന മഹാനായ പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഈ ഒരു കാര്യത്തിന് സഹായിക്കുമെന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തത്, മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവാചകനാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, എനിക്കും അദ്ദേഹത്തിനുമിടയിൽ വേറെ നബിമാരില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. ആര്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, വമുബശ്ശിറം ബിറസൂലി യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന ഒരു പ്രവാചകൻ വരാനുണ്ട്. ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആര്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. സ്വഹീഹായ ഹദീസിൽ കാണാം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. വബുഷ്റ അഖി ഈസാ, എന്റെ സഹോദരനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തോഷ വാർത്തയുമാണ് ഞാൻ. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് നൽകിയ സന്തോഷ വാർത്തയാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികളുടെ കൂടെ നേരത്തെ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ കൂടെ ഒരൽപകാലം കഴിയാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്നതാണ് എന്നും ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു. ഇപ്രകാരം വേറെയും പല ഹിക്മത്തുകളും പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതും ഇതിന്റെ കീഴിൽ വരുന്നതുമായ വിഷയങ്ങളാണ് മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇപ്രകാരം ഒരുപാട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അതോടൊപ്പം നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നയായ ഫിത്നത്തു മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിന്റെ ഏറ്റവും വലിയ ഫിത്നയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലാതെയാക്കുന്നത് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈകളിലൂടെയായിരിക്കും എന്നതും നാം മനസ്സിലാക്കിയ കാര്യമാണ്. ഇത്തരം ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നതാണ്. എന്താണത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ഒരു പുതിയ നബിയായി കൊണ്ടാണോ വരിക? അദ്ദേഹം പുതിയ ശരീഅത്താണോ പരിചയപ്പെടുത്തുക? സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു പുതിയ നബിയായി കൊണ്ടല്ല വരിക. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നുബുവ്വത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. സൂറത്തുൽ അഹ്സാബിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ ഖാതമാണ്. അവരെ പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ അവസാനിപ്പിക്കുന്ന മുദ്രയായി കൊണ്ടുവന്ന വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ നബിയ്യ ബഅദീ, എനിക്കു ശേഷം ഇനി നബി വരികയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നബിയായിട്ടല്ല ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവ്. പിന്നെയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് വിധിക്കാൻ മാത്രമേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ, അതിനുള്ള അനുവാദമേ അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം ഫഅമ്മകും മിൻകും, മറിയമിന്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും അപ്പോൾ നിങ്ങൾക്കുള്ള നേതൃത്വം നിങ്ങളിൽ നിന്ന് തന്നെയായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും? ഫഖുൽതു ലിഇബ്നി അബീ ദിഇബിൻ ഫഖീല ലിഇബ്നി അബീ ദിഇബിൻ, ഇബ്നു അബീ ദിഇബിനോട് ചോദിക്കപ്പെട്ടു, ഇന്നൽ ഔസാഇയ ഹദ്ദസന അനി സുഹരി അൻ നാഫിഇൻ അൻ അബീ ഹുറൈറ വ ഇമാമുകും മിൻകും, ഇവിടെ അമ്മക്കും എന്നാണ്, എന്നാൽ ഇമാമുക്കും മിൻകും എന്നാണല്ലോ മറ്റു റിവായത്തിലുള്ളത്. ഖാല ഇബ്നു അബീ ദിഇബ്, രണ്ടും ശരിയാണ്, അമ്മക്കും എന്ന് പറഞ്ഞാലും ഇമാമുക്കും എന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. തദരീമ അമ്മക്കും മിൻകും, നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം വിധിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അമ്മ എന്ന് പറഞ്ഞാൽ വിധിക്കുക, അതല്ലെങ്കിൽ ഇമാമായി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ആളായിരിക്കും ഉണ്ടാവുക, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള വിഷയം കൊണ്ടാണ് അദ്ദേഹം ഭരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽതു തുഖ്ബിറുനി, എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയപ്പെട്ടു. ഖാല ഫഅമ്മകും ബികിതാബി റബ്ബികും തബാറക വതആല വസുന്നത്തി നബിയ്യകും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടുമാണ് നിങ്ങൾക്കിടയിൽ വിധി നടത്തുക. നിങ്ങളുടെ ഇമാമായി, നിങ്ങളുടെ വിധികർത്താവായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പുതിയ ഒരു ശരീഅത്തുമായിട്ടല്ല വരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇഞ്ചീലിലൂടെ ലഭിച്ച നിയമവുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം വിധി നടത്തുക എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഈ ഹദീസിന്റെ റാവിമാരിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇമാമുക്കും മിൻകും എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാലും നിങ്ങളുടെ ഇമാം മഹദി ഇമാമായിരിക്കും എന്നാണ് ഈ ഹദീസ് പറയുന്നത് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരിയാണ്, കാരണം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠത നബിമാർക്കാണ്, യാതൊരു സംശയവുമില്ല. ആ നബി ഉണ്ടായിരിക്കെ തന്നെ ഈ ഉമ്മത്തിലെ നേതാക്കൾ തന്നെയായിരിക്കും ഇതിലെ ഇമാമുമാരെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആ സന്ദർഭത്തിൽ നുബുവ്വത്തെന്ന പുതിയ നുബുവ്വത്തെന്ന ആ ഒരു സ്ഥാനമുണ്ടാവുകയില്ല. അദ്ദേഹം ഓൾറെഡി നബി ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ സ്ഥാനം ആ നിലക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുമില്ല. അതുകൊണ്ട് ഒരു നബിയായിട്ടല്ല അദ്ദേഹം ആ സന്ദർഭത്തിൽ ഉണ്ടാവുക, മറിച്ച് ഇസ്ലാമിക ശരീഅത്തിന്റെ ഫോളോവറായിട്ട് മാത്രമായിരിക്കും അദ്ദേഹം ഉണ്ടാവുക എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻജാബിരി ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു യഖൂൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖി ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വിജയിച്ചു നിൽക്കും. ഫഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഖാല ഫയൻസിലു ഈസാ ബ്നു മറിയം ഫയഖൂലു അമീറുഹും, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ അവിടെയുള്ള അമീർ ഇമാം പറയും, തആല സ്വല്ലി ബിനാ, ഞങ്ങൾക്ക് വേണ്ടി ഇമാമായി നമസ്കരിക്കൂ. ഫയഖൂലു, അപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ലാ, ഞാനല്ല ഇമാം, ഇന്ന ബഅദകും അലാ ബഅദിൻ ഉമറാ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് അമീറുമാരാണ്. തക്രീമത്തുല്ലാഹി ഹാദിയിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ആദരവാണത്. ഒരു നബി ഉണ്ടായിരിക്കെ തന്നെ ഈ ഉമ്മത്തിലെ ചിലരാണ് മറ്റു ചിലർക്ക് ഇമാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിലെ മഹാനായ ഒരു നേതാവിന്റെ പിറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഒരു ഷറഫാണ്, മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഒരു ആദരവാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാറി നിൽക്കും, ഇമാമായി നിൽക്കുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമായി നിന്നാൽ ആ നമസ്കാരം ശരിയാവുകയില്ല എന്നല്ല, മറിച്ച് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഒരു വലിയ തത്വം പഠിപ്പിക്കുകയാണ്, ആ ഉമ്മത്തിലെ ഇമാമിനെ തന്നെ ഇമാമായി അംഗീകരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിനെ പിൻപറ്റുന്ന ഒരാളായിട്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരിക എന്ന കാര്യമാണ്. കാരണം സ്വഹീഹായ ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വലൗകാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ലത്തിബാഇ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല എന്നാണ്. കാരണം റഈസുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സകല അമ്പിയാക്കളുടെയും നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാത്രിയിൽ എല്ലാ നബിമാർക്കും ഇമാമായി നിന്നതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് പ്രവാചകം പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കെ മൂസാ നബിയും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു നിർവാഹമുണ്ടാവുകയില്ല. എങ്കിൽ തീർച്ചയായും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീഅത്തിനെ പിൻപറ്റുകയല്ലാതെ പുതിയ ശരീഅത്ത് കൊണ്ടുവരിക, നടപ്പിലാക്കുക എന്നത് ഒരിക്കലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുവാദം അദ്ദേഹത്തിന് നൽകുകയുമില്ല. അതോടൊപ്പം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഹജ്ജും ഉംറയും നിർവഹിക്കും എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ഹംലത അൽഅസ്ലമി റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅതു അബാ ഹുറൈറത റളിയല്ലാഹു അൻഹു യുഹദ്ദിസു അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലയുഹില്ലന്ന ഇബ്നു മറിയം ബിഫജ്ജിർ റൗഹ ഹാജ്ജൻ ഔ മുഅ്തമിറ ഔ ലയസ്നിയന്നഹുമ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം, ഫജ്ജുർ റൗഹയിൽ വച്ച്, മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്, ഹജ്ജിന്റെ യാത്രയിൽ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഫജ്ജുർ റൗഹ എന്ന് പറയുന്ന സ്ഥലം, മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ആ ഫജ്ജുർ റൗഹയിൽ വച്ച് ഈസബ്നു മറിയം ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഒരുമിച്ചോ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഉലമാക്കൾ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മനാസിക്കുകൾ തന്നെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫോളോ ചെയ്യാനുള്ളത്. അതല്ലാതെ പുതിയൊരു ശരീഅത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വന്നാൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചായിരിക്കും ജനങ്ങൾക്കിടയിൽ വിധി നടത്തുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭരണകാലം, അദ്ദേഹം ഈ ലോകത്ത് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സർവോപരി ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും നന്മയും ഭൂമി അതിൻ്റെ എല്ലാ ബറക്കത്തുകളും പുറത്തെടുക്കുമെന്നാണ് സ്വഹീഹായ ധാരാളം ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല ഭൂമിയുടെ യഥാർത്ഥ ബറക്കത്ത് എന്തായിരുന്നു എന്നും അത് പിന്നീട് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിലേക്കുള്ള ചില സൂചനകളും ഈ ഹദീസ് നമുക്ക് നൽകുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഫസാദുകൾ ഉണ്ടായി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദി അമിലു ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലും ഫിത്നകൾ വ്യാപിച്ചിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. അപ്പോൾ മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഭൂമിയിൽ നിന്ന് ഒരുപാട് ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ബറക്കത്തുകളെല്ലാം തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ അവസ്ഥ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. അതിന് ചില ഹദീസുകൾ സൂചനയും നൽകുന്നുണ്ട്. ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ എല്ലാം വധിച്ച് ഏറ്റവും വലിയ പരീക്ഷണമായി കൊണ്ട് നിലനിൽക്കുന്ന ദജ്ജാലിനെ വധിക്കുന്നതോടുകൂടി തന്നെ ഭൂമിയിൽ വളരെ വലിയ ഒരു ശാന്തിയാണ് സമാഗതമാകുന്നത്. 40 ദിവസമാണ് ദജ്ജാൽ ഇവിടെ ഉണ്ടാവുക. അതിൽ ഒരു ദിവസം ഒരു വർഷത്തിനും മറ്റൊരു ദിവസം ഒരു മാസത്തിനും മൂന്നാമതൊരു ദിവസം ഒരാഴ്ചക്കും തുല്യവും അതല്ലാത്ത ബാക്കി 37 ദിവസങ്ങൾ സാധാരണ ദിവസം പോലെ. ഈ 40 ദിവസങ്ങളിൽ ലോകത്ത് മുഴുവൻ മക്കയും മദീനയും ഒഴിച്ച് ലോകത്ത് മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട് അവൻ ഉണ്ടാക്കുന്ന ഫിത്നകൾക്ക് കയ്യും കണക്കുമുണ്ടാവില്ല, വിശ്വാസപരമായും അല്ലാതെയുമെല്ലാം തന്നെ. ആ നിലക്ക് ദജ്ജാലിനെ വകവരുത്തുന്നതോടുകൂടി തന്നെ ഭൂമിയിൽ വളരെ വലിയ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അങ്ങനെ ദജ്ജാലിനെ വധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സുമ്മ യുർസിലുല്ലാഹു മത്തറാ, അല്ലാഹു ഒരു മഴ അയക്കും ഭൂമിയിലേക്ക്, ഒരു നല്ല മഴ. ലാ യകുന്നു മിൻഹു ബൈതു മദരിൻ വലാ വബർ, മദറിന്റെയും വബറിന്റേതുമായ ഒരു വീടും ഈ മഴയിൽ നിന്ന് സുരക്ഷിതമായിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ മഴ ഈ എല്ലാ വീടുകളിലും പെയ്തിറങ്ങും. എന്താണ് ബൈത്തു മദർ എന്ന് പറഞ്ഞാൽ? ബൈത്തു തുറാബിൻ വഹജർ, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വീടുകൾക്കാണ് ബൈത്തു മദർ എന്ന് പറയുന്നത്. ബൈത്തു വബർ എന്ന് പറഞ്ഞാലോ? സൂഫിൻ ഔ ഷഅരിൻ, പഞ്ഞി കൊണ്ടോ രോമം കൊണ്ടോ മറ്റും, രോമം കൊണ്ടോ മൃഗങ്ങളുടെ മുടി കൊണ്ടോ മറ്റോ ഉണ്ടാക്കുന്ന വീടുകൾക്കാണ് വബർ എന്ന് പറയുന്നത്. ഉലമാക്കൾ പറഞ്ഞത് വൽ മുറാദു തഅമീമു ബുയൂതി അഹ്ലിൽ ബദ്വി വൽ ഹവർ. അങ്ങനെ ബൈത്തു മദർ വബർ എന്ന് പറയുമ്പോൾ സാധാരണ ഉദ്ദേശിക്കുന്നത് മൊത്തം വീടുകൾ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിലുള്ളവരാകട്ടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാകട്ടെ, അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും എല്ലാം വ്യാപിക്കുന്ന എല്ലാ വീടുകളിലേക്കും പെയ്തിറങ്ങുന്ന ബറക്കത്തിൻ്റെതായ ഒരു മഴ, ഒരു നല്ല മഴയാണത്. അതുകൊണ്ട് തന്നെ ആ മഴയിലൂടെ വീടുകൾ ചോർന്നൊലിച്ചാലും ആ ഭൂമി നനഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, അത് ബറക്കത്തിൻ്റെ മഴയാണ്. കാരണം ആ മഴയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫയഗ്സിലുൽ അർവ, ഭൂമിയെ അള്ളാഹു ഒന്ന് കഴുകും, കഴുകി വൃത്തിയാക്കും. നാം നമ്മുടെ റൂം കഴുകുന്നത് പോലെ, നമ്മുടെ വീടുകൾ കഴുകുന്നത് പോലെ, നമ്മുടെ ഓഫീസുകൾ വൃത്തിയാക്കുന്നത് പോലെ ഭൂമിയെ അള്ളാഹു ഒന്ന് കഴുകും. ഫയഗ്സിലുൽ അർവ ഹത്താ യതുറുഖ കസ്സലഫ, ഭൂമി സലഫ് പോലെയാകുന്നതാണ്. എന്താണ് സലഫ് എന്ന് പറഞ്ഞാൽ? കണ്ണാടിക്കാണ് അത് പറയുന്നത്, അൽമിറാ, കണ്ണാടി, കണ്ണാടി പോലെ. കാരണം ലി സഫാ ഇഹാ വ നളാഫതിഹ എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമിയെ കണ്ണാടിയോട് ഉപമിച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ നീറ്റ്നെസ്, കണ്ണാടി പോലെ തിളങ്ങുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ, ചില്ല് പോലെ തിളങ്ങുന്നത് എന്ന് പറയാറില്ലേ, അതുപോലെ ഭൂമിയെ ഒന്ന് കഴുകും, എല്ലാ മാലിന്യങ്ങളും ഇല്ലാതെയാകും. നമുക്കറിയാം വ്യവസായ വിപ്ലവത്തിന് ശേഷം ഭൂമിയിലെ തോടുകളും പുഴകളും സമുദ്രങ്ങളും അന്തരീക്ഷവും എല്ലാം തന്നെ മലീമസമാക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യങ്ങളാണ്. COVID-19 എന്ന രോഗം കാരണത്താൽ ലോകം മുഴുവൻ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ പല ഫാക്ടറികളും പ്രവർത്തിക്കുന്നില്ല, വാഹനങ്ങൾ ഓടുന്നില്ല, പല എഞ്ചിനുകളും പ്രവർത്തിക്കുന്നില്ല. അത് കാരണത്താൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്നും നേരത്തെ എല്ലാം നശിച്ചുപോയിരുന്ന പല പൂക്കളും ചെടികളും ഭൂമിയിൽ ഇപ്പോൾ വളർന്നു വരുന്നു എന്നും അതേപോലെ തന്നെ ഭൂമിയിൽ ഒരു പ്രത്യേകമായ തണുപ്പും ഒരു നന്മയുമെല്ലാം കാണപ്പെടുന്നു എന്നും കൃത്യമായ പഠനങ്ങൾ തെളിയിക്കുകയാണ്. പല നഗരങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളുടെ താപനിലയിൽ വ്യത്യാസമുണ്ട് എന്നും അന്തരീക്ഷത്തിലെ മോശമായ പദാർത്ഥങ്ങൾ വായുവിനെ മലിനമാക്കുന്ന പലതും ഗണ്യമായി കുറഞ്ഞ് വളരെ നല്ല ഒരവസ്ഥയിലേക്ക് ഭൂമി മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുമുള്ള പഠനങ്ങളൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ആവട്ടെ, ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് കരയിലും കടലിലും വെള്ളത്തിലും എല്ലായിടങ്ങളിലും മാലിന്യമാണ് എന്ന് നമുക്കറിയാം. ആ മാലിന്യങ്ങൾ കാരണമാണ് പല പൂക്കളും വിരിയാത്തത്, പല പൂമ്പാറ്റകളെയും കാണാത്തത്, നദികളും അരുവികളും താഴ്വാരങ്ങളും എല്ലാം നശിച്ചുപോയത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എന്നാൽ ഭൂമിയെ ഒന്ന് കഴുകിയെടുക്കും, എല്ലാ മാലിന്യങ്ങളെയും അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയുടെ പ്രതലങ്ങളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും നദികളിൽ നിന്നും മാലിന്യങ്ങളെ മുഴുവൻ നീക്കം ചെയ്യാനുള്ള ഒരു മഴ. ഫയഗ്സിലുൽ അർവ ഹത്താ യതുറുഖഹാ കസ്സലഫ, തെളിഞ്ഞ കണ്ണാടി പോലെ ഭൂമിയായി മാറും. പിന്നീട് ഭൂമിയോട് അല്ലാഹു പറയും, അൻബിത്തി സമറതകി, നിന്റെ പഴവർഗങ്ങളെ, നിന്റെ ഫ്രൂട്ട്സുകളെ നീ പുറത്തേക്ക് കൊണ്ടുവരൂ. വറുദ്ദി ബറകതകി, നിന്റെ ബറക്കത്തിനെ നീ മടക്കിക്കൊണ്ടുവരൂ. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നിനെ മടക്കുമ്പോഴാണ് റദ്ദ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വറുദ്ദി ബറകതകി وباركنا فيها وقدر فيها اوقاتها في اربعه ايام. الله سبحانه وتعالى ആകാശങ്ങളെ ഭൂമിയെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് സൂറത്തു ഫുസ്സിലത്തിൽ പറയുന്നിടത്ത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു ഭൂമിയെ സംവിധാനിച്ചു എന്നും വഖദ്ദ അതിൽ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വതാല സ്ഥാപിച്ചു എന്നും വബാറക ഫീഹ വഖദ്ദറ ഫീഹ, അവിടെ അല്ലാഹു ബറക്കത്ത് നൽകി പല നിലക്കുമുള്ള കാര്യങ്ങളെ അല്ലാഹു കണക്കാക്കി എന്ന് പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെ വളരെ വലിയ ബറക്കത്തോടുകൂടിയാണ് അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ബറക്കത്തുകളിൽ മഹാഭൂരിഭാഗവും നഷ്ടമായി. ആ നഷ്ടപ്പെട്ട ബറക്കത്തിനെ നീ തിരിച്ചുകൊണ്ടുവരൂ എന്ന് ഭൂമിയോട് പറയപ്പെടും. വറുദ്ദി ബറക്കത്തേക്ക്, നിന്റെ ബറക്കത്തുകളെ കൊണ്ടുവാ. അൻബിത്തി സമറത്തേക്ക്, നിന്റെ പഴവർഗങ്ങളെയും ഫലവർഗങ്ങളെയും നീ പുറത്തേക്ക് കൊണ്ടുവാ എന്ന് ഭൂമിയോട് പറയപ്പെടും. അപ്പോൾ അതാ ഭൂമി അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ബറക്കത്തിനെ കൊണ്ടുവരുന്നു. അതെന്താണെന്ന് നോക്കിയാൽ ഈ ഭൂമി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ പറയുകയാണ്, ഫയൗമഇദിൻ തഅ്കുലുൽ ഇസാബതു മിനർ റുമ്മാന, ഒരു സംഘം ആളുകൾ, ഒരു കൊച്ചു സംഘം, ഇസാബ എന്ന് പറഞ്ഞാൽ കൊച്ചു സംഘത്തിനാണ് ഇസാബ എന്ന് പറയുന്നത്. ഒരു ഉറുമാം പഴം ഒരു ചെറിയ സംഘത്തിന് മുഴുവൻ വിഷപ്പടക്കാൻ ഉണ്ടാകുമെന്നാണ്. നമ്മളിന്ന് കാണുന്ന ഉറുമാം പഴം എത്ര ചെറുതാണ്, ഒരാൾക്ക് തന്നെ അത് മതിയാകുന്നതല്ല. ഒന്നോ രണ്ടോ കഴിച്ചാലും അയാൾക്ക് വയറ് നിറഞ്ഞുകൊള്ളണമെന്നില്ല ഇന്ന് കാണുന്ന ഉറുമാം പഴം. എന്നാൽ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിലേക്കുള്ള സൂചനയാണ് ഒരു ചെറിയ സംഘത്തിന് ഒരു ഉറുമാം പഴം മതിയെന്ന്. അടുത്ത വാചകം ശ്രദ്ധിക്കുക, വയസ്തലില്ലൂന ബിഖിഹ്ഫിഹ, ആ ഉറുമാം പഴത്തിന്റെ തോട് കൊണ്ട് ഒരു കൊച്ചു സംഘത്തിന് തണൽ കിട്ടാവുന്നതാണെന്നാണ്. തണൽ കിട്ടും, അതിങ്ങനെ മേലെ വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം വീതിയുള്ളതായിരിക്കും. അപ്പോൾ ആ ഉറുമാം പഴത്തിൻ്റെ വലിപ്പം എത്രയായിരിക്കും? ഒരു ചെറിയ സംഘത്തിന് തണൽ കൊടുക്കാൻ മാത്രം ഉറുമാൻ പഴത്തിൻ്റെ തോട്, അതിൻ്റെ തൊലി ഉണ്ടാകുമെങ്കിൽ എത്ര വലിയ പഴമായിരിക്കും അത്. ഭൂമി അതിൻ്റെ ബറക്കത്ത് കൊണ്ടുവന്നാൽ അങ്ങനെയാണ്. ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച ബറക്കത്തുകൾ അങ്ങനെയാണ്. വയുബാറഖു ഫിർരിസ്ലി, അതേപോലെ തന്നെ മൃഗങ്ങളുടെ അകിടുകളിൽ, അഥവാ ഒട്ടകം, പശു, ആട്, അതിൻ്റെ അകിടുകളിൽ പാല് വന്ന് നിറയുമെന്ന, പാലുകൾ വന്ന് നിറയും. ഹത്ത അന്നൽ ലഖഹത മിനൽ ഇബ്ലി ലതഖ്ഫിൽ ഫിആമ മിനൻ നാസ്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രസവിച്ച, അതല്ലെങ്കിൽ പ്രസവിക്കാനായ നല്ല പാല് ചുരത്തുന്ന ഒരു ഒട്ടകം, ലതഖ്ഫി അൽ ഫിആമ മിനൻ നാസ്, ഫിആം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോത്രങ്ങളെല്ലാം ചേർന്നുള്ള മനുഷ്യരുടെ ഒരുപാട് ജമാഅത്ത് കൂടിയാൽ അതിനാണ് ഫിഅത്തിൻ്റെ ജമാണത്. ഒരുപാട് സംഘങ്ങൾക്ക് ഒരു ഒട്ടകം മതിയാകുന്നതാണ്. പ്രസവിക്കാറായ ഒരൊട്ടകം, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ഒരൊട്ടകം, പാല് നന്നായിട്ടുള്ളൊരൊട്ടകം. അതുകൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ അകിട്ടിൽ നിന്ന് ലഭിക്കുന്ന പാലാകാം, അതല്ലെങ്കിൽ ആ ഒട്ടകത്തിൻ്റെ മാംസമാകാം, രണ്ടുമാകട്ടെ, ഒരു വലിച്ച സംഘത്തിന് ഒരു ഒട്ടകം മതിയാകും. അത് പാല് കൊണ്ടാണെങ്കിലും മാംസം കൊണ്ടാണെങ്കിലും. അതേപോലെ തന്നെ വല്ലിഖഹത മിനൽ ബഖരി ലതഖ്ഫിൽ ഖബീലത മിനൻ നാസ്, ലിഖഹത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കാനായ ഒട്ടകത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങൾക്കോ ആണ് പറയുന്നത്, അല്ലെങ്കിൽ പാല് നന്നായി ചുരത്തുന്ന മൃഗങ്ങൾക്കാണത് പറയുന്നത്. അപ്പോൾ ഒട്ടകം ഒരുപാട് വലിയ സംഘത്തിനാണെങ്കിൽ പശുവിനെ കൊണ്ട് ലതഖ്ഫി അൽ ഖബീലത മിനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഒരു ഗോത്രത്തിലേക്ക് അത് മതിയാകുന്നതാണ്. ഒരു ഗോത്രത്തിലേക്ക് ഒരു പശു, അത്രയും ബറക്കത്തുള്ള പശു. വല്ലിഖഹത മിനൽ ഗനമി ലതഖ്ഫിൽ ഫഖിദ മിനൻ നാസ്, അതേപോലെ തന്നെ ഉള്ള ഒരു ആട് ഒരു കുടുംബ സംഗമത്തിന് മതിയാകുന്നതാണ് എന്നാണ്. ഒരു കുടുംബത്തിലെ ആളുകൾക്ക്, അതാണ് ഫഖിദ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ്, ഒരു കുടുംബത്തിലെ മെമ്പർമാർക്ക് ഒരു ആട് മതിയാകും. ഒരു ഗോത്രത്തിനൊരു പശു മതിയാകും, അതിനേക്കാൾ വലിയ ഒരു സംഘത്തിന് ഒട്ടകം മതിയാകും, അല്ലെങ്കിൽ അവയുടെ പാല് മതിയാകും. അത്രയും ബറക്കത്ത് പാലിലും മാംസത്തിലും പഴവർഗ്ഗങ്ങളിലും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കെ ഫബൈനമാഹും കദാലിക് ഇദ് ബഅസല്ലാഹു റീഹൻ തയ്യിബ, അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല കാറ്റിനെ ജനങ്ങൾക്കിടയിലേക്ക് അയക്കും. അങ്ങനെ ഫതഖ്ബിലു റൂഹ കുല്ലി മുഅ്മിനിൻ വകുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിൻ്റെയും മുഅ്മിനിൻ്റെയും റൂഹ് അതിലൂടെ പിടിക്കപ്പെടും. വയബഖ ശറാറുൻ നാസ്, പിന്നീട് ലോകത്ത് അവശേഷിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. ഇൻഷാല്ലാ ആ ഭാഗം നമ്മൾ വിശാലമായി മറ്റൊരു ദർസിൽ വിശദീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിലുള്ള ഭൂമിയുടെ ബറക്കത്താണ് ഈ പറയുന്നത്. ഒരു മഴ വർഷിപ്പിച്ച് ഭൂമി അല്ലാഹു ആദ്യം മാലിന്യമുക്തമാക്കും, പിന്നീട് ചെടികളോടും പഴവർഗ്ഗങ്ങളുള്ള വൃക്ഷങ്ങളോടുമൊക്കെ വളരാൻ പറയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു ഉറുമാമ്പഴം കൊണ്ടൊരു കൊച്ചു സംഘത്തിന് വിഷപ്പടങ്ങും, അതിൻ്റെ തൊലി കൊണ്ട് ഒരു ജനവിഭാഗത്തിന് തണൽ കിട്ടും. ഒട്ടകം കൊണ്ടോ ഒരു വലിയ സംഘത്തെ, പശുവിനെ കൊണ്ടൊരു വലിയ ഗോത്രത്തെ, ഒരാടിനെ കൊണ്ട് വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളെ ഭക്ഷിപ്പിക്കുവാൻ സാധിക്കുമെന്ന്. അത്രയും ബറക്കത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഫയക്സിറു സലീബ്, അദ്ദേഹം കുരിശിനെ തകർത്തു കളയും. കുരിശ് എന്നത് ക്രൈസ്തവതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അതൊരു പൊള്ളത്തരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ അത് സ്ഥാപിക്കപ്പെട്ടത്. അത് തകർക്കാൻ തീർച്ചയായും അദ്ദേഹം അർഹനാണ്. ഫയക്സിറു സലീബ് വലയഖ്തുലന്നൽ ഖിൻസീർ, പന്നികളെ അദ്ദേഹം കൊന്നുകളയും. വലയവഅന്നൽ ജിസിയ, ജിസിയ അദ്ദേഹം എടുത്തുകളയും അതിൻ്റെ ആവശ്യമില്ലാത്ത വിധം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായത് കൊണ്ട് അത് ഇസ്ലാമിക ശരീഅത്തിൽപ്പെട്ടതാണ്. ജിസിയ ഇസ്ലാമിക ശരീഅത്തിൽപ്പെട്ടതാണ്. അത് എടുത്തു മാറ്റാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി, അത് പ്രവാചകൻ വഹയിലൂടെ അറിയിച്ചതായത് കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് അനുവദനീയമായതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നത്. വലതുത്രക്കന്നൽ ഖിലാസ്, ഖിലാസുകൾ അവഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ യുവാക്കളായ യുവത്വമുള്ള ഒട്ടകങ്ങൾ, യുവാക്കളല്ല യുവത്വമുള്ള ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ഇനം ഒട്ടകങ്ങൾ, പ്രസവിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുള്ള നല്ല ആകാരമുള്ള യുവത്വമുള്ള ഒട്ടകങ്ങൾ അന്ന് അവഗണിക്കപ്പെടുന്നതാണ്. കാരണം അത് അവഗണിക്കപ്പെടുമെന്ന് അറബികൾ കേൾക്കുമ്പോൾ അറബികൾക്ക് അതിൻ്റെ വില മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അത്രയും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു മത്സരമൊന്നും എവിടെയും കാണപ്പെടുകയില്ല. അതാണ് ഫലാ യുസ് അലൈഹ, അതിനുവേണ്ടിയുള്ള ഒരു മത്സരമോ ഒരു അമിതമായ ശ്രദ്ധയോ കാണപ്പെടുകയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിലോ ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലോ അങ്ങനെയല്ല. അങ്ങനെ ഒരു ഒട്ടകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബറക്കത്താണ്, അതൊരു വലിയ നിഅമത്താണ്. എന്നാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ എല്ലാ മേഖലയിലും ബറക്കത്തായതുകൊണ്ട് ഇതേപോലെയുള്ള പ്രത്യേകമായ ഒന്നിന് പ്രത്യേകം ഒരു പരിഗണനയൊന്നും ലഭിക്കുകയില്ല, അതിൻ്റെ ആവശ്യവുമില്ലാത്ത വിധം അന്ന് ബറക്കത്തുണ്ടാകും. അതിനു പുറമേ വലതദ്ഹബന്ന ശഹ്നാ വത്തബാഗുദ് വത്തഹാസുദ് വലയദ്ഉവന്ന ഇലൽ മാലി ഫലാ യഖ്ബലുഹു അഹദുൻ, അന്ന് ദേഷ്യമോ അസൂയയോ വെറുപ്പുകളോ പിണക്കമോ ഉണ്ടാവുകയില്ല. എല്ലാവരുടെ മനസ്സിൽ നിന്നും ദേഷ്യമില്ലാതെയാകും, വെറുപ്പില്ലാതെയാകും, അസൂയയില്ലാതെയാകും. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ ഒഴിഞ്ഞാൽ തന്നെ ഭൂമിയിൽ സമാധാനമുണ്ടാകും. അസൂയയും വെറുപ്പും വിദ്വേഷവുമാണല്ലോ ഈ ഭൂമിയെ പാപപങ്കിലമാക്കിയത്. മനുഷ്യന്റെ അസൂയ, മനുഷ്യന്റെ വെറുപ്പ്, അതെല്ലാം ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ ഭൗതികമായും ഭൂമിയിൽ ബറക്കത്ത്, ആത്മീയ രംഗത്തും ബറക്കത്ത്. അൽഹംദുലില്ലാഹ്. വലയുദ്അവുന്ന ഇലൽ മാലി ഫലാ യഖ്ബലുഹു അഹദുൻ, സമ്പത്തിലേക്ക് ക്ഷണിക്കപ്പെടും, സ്വത്തിലേക്ക് ക്ഷണിക്കപ്പെടും, സക്കാത്തിനും സദഖക്കും ക്ഷണിക്കപ്പെടും, പക്ഷെ അത് സ്വീകരിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഫലാ യഖ്ബലുഹു അഹദുൻ, ആരും അത് സ്വീകരിക്കാനുണ്ടാവില്ല. അത്രമാത്രം സമൃദ്ധിയായിരിക്കും എല്ലാ ആളുകൾക്കും ഉണ്ടാവുക എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ബറക്കത്ത്, ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തുമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ബറക്കത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്ദർഭത്തിൽ സമാഗതമാകും. അപ്പോൾ ഈ നിലക്ക് എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും നന്മയും പുണ്യവും ഭൂമിയിൽ സ്ഥാപിതമാകും. മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയുഹ്ലിക്കുല്ലാഹു ഫീ സമാനിഹിൽ മസീഹദ്ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ അല്ലാഹു നശിപ്പിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിലൂടെ. സുമ്മ തഖൗൽ അമനതു അലൽ അർദ്, ഭൂമിയിൽ നിർഭയത്വം സ്ഥാപിതമാകും, ആർക്കും ആരെയും ഭയപ്പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, സിംഹവും ഒട്ടകവും ഒരേ മൈതാനത്ത് മേഞ്ഞു നടക്കുമെന്നാണ്. സിംഹവും ഒട്ടകവും ഒരേ മൈതാനത്ത് മേഞ്ഞു നടക്കും. വന്നിമാറു മഅൽ ബഖർ, പുലി നരി തുടങ്ങിയ വർഗത്തിൽപ്പെട്ടത് പശുവിന്റെ കൂടെയും. വദ്ദിആബു മഅൽ ഗനം, ചെന്നായയും അതിന്റെ വർഗത്തിൽപ്പെട്ടതും ആടുകളുടെ കൂടെയും അന്ന് മേഞ്ഞു നടക്കുമെന്നാണ്. സിംഹവും ഒട്ടകവും നരിയും പുലിയും പശുക്കളും ചെന്നായ്ക്കളും ആടുകളുമെല്ലാം അന്ന് ഒരുമിച്ച് ഒരേ മൈതാനത്തുണ്ടാകും. മാത്രമല്ല, ഒന്നുകൂടി ശ്രദ്ധിക്കൂ, വയൽ അബസ്സുബിയാനു ബിൽ ഹയ്യാത്തി ലാ തദുർഹും, കുട്ടികൾ പാമ്പുകളുമായി കളിക്കും, ആ പാമ്പുകൾ ആ കുട്ടികളെ ഒരു നിലക്കും ഉപദ്രവിക്കുകയില്ല, കടിക്കുകയില്ല, വിഷം തീണ്ടുകയില്ല. പാമ്പുകളുടെ കൂടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ പശുക്കളും ആടും അതേപോലെ ഒട്ടകവുമെല്ലാം തന്നെ അവയുടെ ശത്രുക്കൾ എന്നറിയപ്പെടുന്ന മൃഗങ്ങളുടെ കൂടെ മേഞ്ഞു നടക്കുന്ന എല്ലാ ജീവവർഗങ്ങളിൽ നിന്ന് പോലും ഇതേപോലെയുള്ള വെറുപ്പും അതേപോലെയുള്ള അക്രമങ്ങളും ഇല്ലാതെയാകുന്ന സമാധാനത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ, ഭൂമിയുടെ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ തിരിച്ചു വരുന്ന കാലഘട്ടമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങൾ അതെല്ലാം തന്നെ നമ്മുടെ അഖീദയുടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഏറെ സന്തോഷത്തോടുകൂടിയാണ് നാം ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും പഠിക്കുന്നതും. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, ഇത്രയും നല്ല ഒരു ബറക്കത്തും നന്മയും നിറഞ്ഞ കാലഘട്ടമാണെങ്കിൽ എത്ര കാലമായിരിക്കും അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടാവുക? ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, സുമ്മയം കുസുന്നാസു സബഅ സിനീൻ ലൈസ ബൈന സ്നൈനി അദാവ, മനുഷ്യർ ഏഴു വർഷം പിന്നീട് ജീവിക്കുമെന്നാണ്. അഥവാ ദജ്ജാലിനെ വധിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് രണ്ടാളുകൾക്കിടയിൽ ഒരു ശത്രുതയും ഉണ്ടാവുകയില്ല. ഇവിടെ സബഅ സിനീൻ, ഏഴു വർഷം എന്ന് പറഞ്ഞത് അത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടി ഈ ഭൂമിയിലെ താമസമായിരിക്കും. കാരണം സുമ്മ യുർസിലുല്ലാഹു റീഹൻ ബാരിദ എന്ന് പറയുന്നുണ്ട്. ഇത് നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിലുമുള്ളതാണ്. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാവരും മരണപ്പെടും, അതോടുകൂടിയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്ന് ഇല്ലാതെയാവുക. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏഴു വർഷമായിരിക്കും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഉണ്ടാവുക എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ സ്വഹീഹായ വേറെയും പല ഹദീസുകളിലും വന്നിട്ടുള്ളത്, ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഫയം കുസു അർബഈന സന, അദ്ദേഹം 40 വർഷം ഇവിടെ ജീവിക്കുമെന്നാണ്. സുമ്മയു തവഫ, പിന്നീട് മരണപ്പെടും. വയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, പിന്നീട് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കും. അപ്പോൾ ഏഴെന്നും 40 വന്നു. ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അവിടെ ഉലമാക്കൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, അദ്ദേഹം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതിന് മുമ്പ് ആദ്യ തവണ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ 33 വർഷവും, പിന്നീട് ആകാശത്ത് നിന്ന് അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതിന് ശേഷം 7 വർഷവും, അങ്ങനെ ടോട്ടൽ 40 വർഷം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ചില റിവായത്തുകളിൽ വളരെ കൃത്യമായി ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താണത്? ഫയൻസില ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഫയഖ്തുല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുകയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. സുമ്മയം കുസു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ അർദി 40 സനതൻ ഇമാമൻ അദ്ലൻ വഹക്കമൻ മുഖസിത. പിന്നീട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷം ഇവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 7 വർഷം എന്നതോ അത് സുമ്മയം കുസു നാസു സബ സിനീൻ. ഉലമാക്കൾ പറഞ്ഞത് അവിടെ ജനങ്ങൾ ജീവിക്കുമെന്നാണ് പറഞ്ഞത്, ഈസാ നബി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഭരണവും അങ്ങനെയുള്ള നീതിപൂർവമായ ഭരണവും സമ്പൽ സമൃദ്ധി നിറഞ്ഞ കാലഘട്ടവും കഴിഞ്ഞ് അദ്ദേഹം വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു 7 വർഷം കൂടി മാത്രമേ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ ഭൂമുഖത്തുണ്ടാവുകയുള്ളൂ. പിന്നീട് ഒരു കാറ്റ് അയക്കപ്പെടുകയും മുസ്ലിമീങ്ങളെല്ലാം മരിച്ചുപോവുകയും ചെയ്യും. ഇതാണ് ഉദ്ദേശമെന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം. ഏതായിരുന്നാലും 7 വർഷത്തോളം അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് 40 വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അഅലം, അവനാണ് കൂടുതൽ അറിയുന്നവൻ. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മഹാനായ മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല. അദ്ദേഹം പറഞ്ഞു, يعلم ان احاديث الدجال ونزول عيسى بن مريم عليه السلام متواتره يجب الايمان بها. عيسى നബിയുടെ വരവും ദജ്ജാലിന്റെ വരവും എല്ലാം മുതവാതിറാണ്, അതിൽ വിശ്വസിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ولا تغتر بمن يدعي فيها انها احاديث احاد. അതൊക്കെ ഒറ്റപ്പെട്ട ഹദീസാണ്, അങ്ങനെ അഖീദയുടെ വിഷയത്തിലൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നവരുടെ വാക്ക് കേട്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. ഫഇന്നഹും ജുഹാലുൻ ബിഹാദൽ ഇൽം. കാരണം ഹദീസ് നിദാന ശാസ്ത്രത്തെ സംബന്ധിച്ച് വിവരമില്ലാത്ത ജാഹിലീങ്ങളാണവർ. വലൈസ ഫീഹിം മൻ തതബഅ തുറുഖഹ. ഈ ഹദീസിന്റെ പരമ്പര പരിശോധിച്ച ഒരാളും ഇങ്ങനെ വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. വല ഉഫഅല, അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലവജദഹ മുതവാതിറതൻ കമാ ഷഹിദ ബിദാലിക അഇമ്മതു ഹാദൽ ഇൽമി കൽ ഹാഫിദ് ഇബ്നു ഹജർ വഗൈരി. അവരെങ്ങാനും ഈ ഹദീസിനെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ, അവർക്കതിൽ വിവരമുണ്ടായിരുന്നെങ്കിൽ അത് മുതവാതിറാണെന്ന് അവർ കണ്ടെത്തുമായിരുന്നു. കാരണം ഹദീസിന്റെ വിഷയത്തിൽ ഇൽമുള്ള മഹാപണ്ഡിതന്മാർ, ഇബ്നു ഹജറുൽ അസ്കലാനിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഇത് മുതവാതിറാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമിനൽ മുസ്ഫി ഹഖൻ അനി യതജറ അൽബഅദു അലൽ കലാമി ഫീമാ ലൈസ മിൻ ഇഖ്തിസാസിഹിം ലാ സിയമ്മ വൽ അംറു ദീനുൻ വഅഖീദ. എന്നാൽ ഇത്തരം വിഷയത്തിലൊന്നും യാതൊരു അറിവുമില്ലാത്ത പഠിപ്പില്ലാത്ത ആളുകൾ ഇത്തരം വിഷയത്തിൽ സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നു എന്നത് ഏറെ ഖേദകരമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാര്യമെന്നത് ദീനാണ്, അഖീദയാണ്. ഇത് നമ്മുടെ ദീനാണ്, നമ്മുടെ അഖീദയാണ്. അതിൽ വിവരമുള്ളവരെ സംസാരിക്കാൻ പാടുള്ളൂ, പ്രമാണത്തിന്റെ പിൻബലമുള്ളവരെ സംസാരിക്കാൻ പാടുള്ളൂ. എന്നാൽ തെളിവില്ലാതെ, പ്രമാണമില്ലാതെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും നാട്ടുനടപ്പിന് വേണ്ടി, സയൻസിന് വേണ്ടി, ബുദ്ധിക്ക് വേണ്ടി, യുക്തിക്ക് വേണ്ടി, അതേപോലെയുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിൽ വലിയ കുറ്റകരമായ കാര്യമാണ് ചെയ്യുന്നത്. അത് ഏറെ ഖേദകരമായ വിഷയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുള്ള രേഖപ്പെടുത്തിയത്. അദ്ദേഹം മാത്രമല്ല, പൂർവികരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതന്മാരെല്ലാവരും തന്നെ ഈ ഹദീസിനെ മുതവാതിറായി അംഗീകരിക്കണമെന്നും അതിൽ വിശ്വസിക്കൽ നമ്മുടെ അഖീദയുടെ ഭാഗമാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദജ്ജാലിന്റെ വരവും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വരവും ദജ്ജാലിനെ അദ്ദേഹം വധിക്കുന്നതും ശേഷം ഭൂമിയിലുണ്ടാകുന്ന നിർഭയത്വവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രവാചകന് വിശദീകരിച്ച കാര്യങ്ങളുമെല്ലാം ഹക്കാണ്. ഹക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്. അതിലെല്ലാം നാം വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إن